Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഇന്ന് നാം സങ്കീർത്തനം 147 പഠനം ആരംഭിക്കുകയാണ്. സാഹിത്യഘടനയിൽ ഇതൊരു സമ്പൂർണ്ണ സ്തുതിപ്പാണ്. ദൈവത്തെ സ്തുതിക്കുകയാണ് സങ്കീർത്തകൻ. ദൈവത്തെ പുകഴ്ത്തുന്ന സമ്പൂർണ്ണ സ്തുതിപ്പാണ് സങ്കീർത്തനം 147 എന്ന പ്രസ്താവത്തെ ബലപ്പെടുത്തുന്നവയാണ് ഈ പദങ്ങൾ, അല്ലെങ്കിൽ ഈ വരികൾ. അവ 1, 7, 12 എന്നീ പദങ്ങളാണ്. ഇവ ഒന്നൊന്നായി പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഈ ഗീതത്തിന്റെ പഠനം ആരംഭിക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ, നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് ഉചിതമത്രേ. കാരുണ്യവാനായ അവിടുത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതമത്രേ, ഉചിതമത്രേ. അങ്ങനെ സങ്കീർത്തനം 147 ഒരു സ്തുതിപ്പാണ്, ഒരു സമ്പൂർണ്ണ സ്തുതിപ്പാണെന്ന അടിസ്ഥാന സ്വഭാവത്തെ സാമാന്യ ഭാഷയിൽ ഈ പദം വ്യക്തമാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ, നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുവിൻ എന്ന് ഗായകൻ ആലപിക്കുമ്പോൾ സങ്കീർത്തനത്തിൻ്റെ സ്വഭാവം ഈ ആദ്യ പദത്തിൽ തന്നെ വെളിപ്പെട്ട് കിട്ടുന്നു. അതുപോലെ നമുക്കിനി 7 പദം പരിശോധിക്കാം. കർത്താവിന് കൃതജ്ഞതാഗാനമാലപിക്കുവിൻ, കിന്നരം മീട്ടി, കിന്നരം മീട്ടി, കിന്നരം മീട്ടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ, കിന്നരം മീട്ടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. അങ്ങനെ നാം ശ്രവിച്ച ഈ 7 പദവും ദൈവത്തിന് നന്ദിയുടെ ഗീതം ആലപിക്കാനാണ് സങ്കീർത്തകൻ പറയുന്നതും. അത് കിന്നരം മീട്ടിയാവട്ടെ എന്ന് പറയുമ്പോൾ ഹൃദ്യമായി ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടുത്തെ സ്തുതിക്കാനാണ് ഗായകൻ നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്ത പദം, 12 പരിശോധിക്കാം. ജെറൂസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. അങ്ങനെ സ്തുതിപ്പ് എന്ന ഈ ഗീതത്തിൻ്റെ ഉൾക്കാമ്പ് വ്യക്തമാക്കുന്ന പദപ്രയോഗങ്ങളാണ് നാം ശ്രവിച്ചത്. ഈ ഗീതത്തിലെ 3 ദൈവത്തെ സ്തുതിക്കാനുള്ള സങ്കീർത്തകൻ്റെ 3 വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പഠനം തുടരാം. പഠനവിഷയമാക്കിയിരിക്കുന്ന സങ്കീർത്തനം 147 ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. ഇത് ആലപിച്ചിരിക്കുന്നത് രമേശ് മുരളിയും സംഘവുമാണ്.
ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
ഇത്രയും ആമുഖം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഗീതത്തിൻ്റെ പശ്ചാത്തല പഠനത്തിലേക്ക് കടക്കാം. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ 3 അതായത് ബാബിലോൺ വിപ്രവാസത്തിന് ശേഷം ജെറൂസലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മിതിയോടെ, അല്ലെങ്കിൽ അതിനുശേഷമാണ് ഈ ഗീതം ചിട്ടപ്പെടുത്തിയതെന്നാണ് നിരൂപകന്മാർ സ്ഥാപിക്കുന്നത്. മൂന്ന് കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ, ആദ്യത്തേത് ദാവീദ് രാജാവിൻ്റെ കാലമാണ്. ദേവാലയം നിർമ്മിക്കുകയും ദൈവജനത്തോടൊപ്പം അദ്ദേഹം തന്നെ സജീവമായ ആരാധനക്രമത്തിൽ പങ്കെടുക്കുകയും ഗീതം ആലപിക്കുകയും ഗീതങ്ങൾ ചിട്ടപ്പെടുത്തുകയും കിന്നരം മീട്ടി അവ അവതരിപ്പിക്കുകയും ചെയ്ത വളരെ രാജകീയമായ മഹത്വമാർന്ന കാലഘട്ടം. രണ്ടാമത്തേത് ഇസ്രായേലിൻ്റെ ക്ലേശപൂർണമായ വിപ്രവാസ കാലമാണ്. പിന്നെ മൂന്നാമത്തേത് തിരിച്ചുവരവിൻ്റെയും പുനരാവിഷ്കരണത്തിൻ്റെയും പ്രത്യാശപൂർണമായ ഒരു കാലഘട്ടമാണ്, സമയമാണ്. ഈ ഗീതം ഒരു തിരിച്ചുവരവിൻ്റെ ആനന്ദഗീതവും സ്തുതിപ്പുമാണെന്ന് നമുക്ക് പണ്ഡിതന്മാർക്കൊപ്പം സ്ഥിരീകരിക്കാം. അതുപോലെ ഇസ്രായേലിൻ്റെ ചരിത്ര പശ്ചാത്തലം, കാലഘട്ടം, ആ കാലഘട്ടത്തിലെ വ്യക്തിത്വങ്ങൾ എന്നീ ഘടകങ്ങളുടെ ചുവട് പിടിച്ച് നിരൂപകന്മാരുടെ നിഗമനം, ഹാഗായ് സഖറിയ പ്രവാചകന്മാരാണ് ഈ ഗീതം ചിട്ടപ്പെടുത്തിയത് എന്നാണ്. ഇനി രചന ആരുടേതായിരുന്നാലും ഈ ഗീതം മനോഹരവും സമ്പൂർണവുമായ സ്തുതിപ്പാണെന്ന് വ്യക്തമായ ധാരണയോടെ നമുക്ക് ഈ പശ്ചാത്തല പഠനം തുടരാം. ഇതൊരു തിരിച്ചുവരവിൻ്റെ സ്തുതിപ്പാണെന്ന് നിരൂപകന്മാർ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വിപ്രവാസത്തിൽ നിന്നും തിരിച്ചെത്തിയ ഇസ്രായേൽ ജനം ജെറൂസലത്ത് പുനർനിർമ്മിച്ച ദേവാലയത്തിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് പ്രവേശിക്കുമ്പോൾ ആലപിക്കുന്ന സ്തുതിപ്പാണ് സങ്കീർത്തനം 147. പേർഷ്യൻ അധിനിവേശത്തിൻ്റെ നീണ്ട നാളുകൾക്ക് ശേഷം ഉടമ്പടിയുടെ ജനം, ഇസ്രായേൽ ജനം തിരിച്ചെത്തുന്നത് തങ്ങളുടെ രക്ഷകനും നാഥനുമായി ആവേക്ക് നന്ദിയും സ്തുതിപ്പും അർപ്പിച്ചുകൊണ്ടാണ്. നീണ്ട നാളുകൾക്ക് ശേഷം, അതായത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പുനഃപ്രവേശത്തിലുള്ള സന്തോഷം, ആഹ്ലാദം പ്രകടമാക്കിക്കൊണ്ട് ദൈവജനം ജെറൂസലത്ത് പ്രവേശിക്കുന്നത് എന്ന ചിത്രം നമുക്ക് ഭാവനയിൽ ഊഹിക്കാവുന്നതാണ്. ഇസ്രായേൽ സഹിച്ച പീഡനങ്ങളുടെ കാലം കഴിഞ്ഞ് ഇതാ സാമാന്യം സമാധാനപൂർണമായ കാലഘട്ടത്തിൽ ജനത്തിൻ്റെ നന്ദിയുടെയും സ്തുതിപ്പിൻ്റെയും വികാരങ്ങൾ ഗായകൻ പദങ്ങളിൽ ചുരുളഴിയിക്കുന്നു. വിപ്രവാസത്തിന് ശേഷം തിരിച്ചു വന്നവർക്ക് ധൂർത്തപുത്രൻ്റെ വികാരമുണ്ടായിരിക്കാമെന്ന് പോലും നമുക്ക് ചിന്തിക്കാം. കാരണം പുറം തള്ളപ്പെട്ടവരെയും വഴിതെറ്റിപ്പോയവരെയും പിതാവ് യാവേ കരുണയോടെ സ്വീകരിക്കുന്നതിലുള്ള സന്തോഷം, ആനന്ദം, നന്ദി, സ്തുതിപ്പായിട്ട്, സമ്പൂർണ്ണ സ്തുതിപ്പായിട്ട് പദങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, സിയോനേ നിന്റെ ദൈവത്തെ എന്നും പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകളെ അവിടുന്നു ബലപ്പെടുത്തുന്നു. നിന്റെ സംരക്ഷണയിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനേ.
കാരുണ്യത്തിൻ്റെ ഈ ജൂബിലി വത്സരത്തിൽ ഈ ഗീതത്തിൻ്റെ പഠനമേറെ പ്രസക്തമാകുന്നുണ്ട്. വിവിധ കാരണങ്ങളാൽ തങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ട് പരിത്യക്തതയിലും പാർശ്വവൽക്കരണത്തിലും കഴിയുന്നവർക്ക് ദൈവത്തിൻ്റെ സ്നേഹകാരുണ്യം ലഭ്യമാക്കുക, അങ്ങനെ അവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആനന്ദത്തോടെ ജീവിക്കാൻ ഇടവരുത്തുക എന്നത് ഈ ജൂബിലി നാളിൽ സഭയും പാപ്പ ഫ്രാൻസിസും ആവർത്തിച്ച് അനുസ്മരിപ്പിക്കുന്ന ചിന്തയാണ്, ധ്യാനമാണ്. പാപ്പ ഫ്രാൻസിസിൻ്റെ പ്രബോധനങ്ങളിൽ മാത്രമല്ല, പ്രവർത്തനങ്ങളിലും അപ്പസ്തോലിക യാത്രകളിലുമെല്ലാം ദേവകരുണയും അവിടുത്തെ സ്നേഹവുമായി ജീവിത മേഖലകളുടെ അതിരുകളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. രാഷ്ട്രങ്ങളുടെയും സമൂഹങ്ങളുടെയും അതിരുകളിലേക്ക് എത്തിപ്പെടാൻ സഭ ഇന്ന് പരിശ്രമിക്കുകയാണ്. വളരെ ഗഹനമായ ദൈവശാസ്ത്ര ചിന്തകളുടെ ഭിത്തി കെട്ടി ക്രിസ്തീയ കൂട്ടായ്മയിൽ നിന്നും ഭിന്നിച്ചു നിൽക്കുന്ന ഇതര ക്രൈസ്തവ സമൂഹങ്ങളിലേക്കും പാപ്പ ഫ്രാൻസിസ് കടന്നു ചെല്ലാൻ പരിശ്രമിക്കുന്നുണ്ട്, നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ വിഭജനത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും വേദനയും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന സഹോദരങ്ങളെ സിയോൻ മക്കളായി, ദൈവജനവും ദൈവമക്കളുമായി കാണാനും അവരുമായി സാഹോദര്യത്തിൽ രമ്യതപ്പെടാനും ഐക്യപ്പെടാനും ഐക്യദാർഢ്യം പുലർത്താനും സമ്പൂർണ സ്തുതിപ്പിന്റെ ഈ ഭാവാത്മഗീതം സങ്കീർത്തനം 147 നമ്മെ പ്രചോദിപ്പിക്കുന്നു, നമ്മെ ക്ഷണിക്കുന്നു. തുടർന്നുള്ള 2-3 പദങ്ങൾ ഈ ആശയങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കർത്താവ് ജെറൂസലേമിനെ പണുതുയർത്തുന്നു, ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ചു കൂട്ടുന്നു, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്നു, അവരുടെ മുറിവുകൾ അവിടുന്ന് വച്ചു കെട്ടുന്നു. അങ്ങനെ കരുണാർദ്രനായൊരു പിതാവിന്റെ, നല്ലിടയന്റെ, നല്ല സമറിയക്കാരന്റെ രൂപം സങ്കീർത്തകൻ പദങ്ങളിൽ വരച്ചു കാട്ടുന്നു. എന്നിട്ട് പറയുന്നു, സ്നേഹിക്കാൻ കരുത്തുള്ളവനും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നവനുമായ ദൈവം തന്നെയാണ്, യാവേ തന്നെയാണ് നക്ഷത്രങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തി അവയെ സൃഷ്ടിച്ച് നമ്മെ നയിക്കുന്നത്. അതിനാൽ ആ സ്രഷ്ടാവിനെയും നിയന്താവിനെയും സ്തുതിക്കാൻ സങ്കീർത്തകൻ ഈ പദങ്ങളിലൂടെ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. നക്ഷത്രങ്ങളെ മനുഷ്യർ കണ്ടുപിടിക്കുന്നു, അവയ്ക്ക് പേരിടുന്നു, അവയെ പഠിക്കാൻ പരിശ്രമിക്കുന്നു, ചിലപ്പോൾ അതിൽ നിന്നും ഭാഗ്യഫലങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഓർക്കണം, എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധം അവയെ നമുക്ക് സമ്പന്നമായി സമൃദ്ധമായി നൽകിയ ദൈവത്തെ അത്യധികമായ സന്തോഷത്തോടെ സ്തുതിക്കാം, പ്രകീർത്തിക്കാം.
അവിടുന്നു നിന്റെ അതിർത്തികളിൽ സമാധാനം പാലിക്കുന്നു, വിശിഷ്ടമായ ഗോതമ്പു കൊണ്ടു നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്നു ഭൂമിയിലേക്കു കൽപ്പനകളയക്കുന്നു, അവിടുത്തെ വചനം ഞങ്ങളിലേക്കിന്നു പാഞ്ഞു വരുന്നു.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
അവിടുന്നു യാക്കോബിനു തന്റെ കൽപ്പനകൾ നൽകുന്നു, ഇസ്രായേലിനും തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്കായി അവിടുന്ന പ്രകാരം കൽപ്പനകൾ നൽകുന്നില്ല, അവിടുത്തെ പ്രമാണങ്ങൾ അവർക്കിന്നുമെന്നും അജ്ഞാതമാണ്.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണിത്. സങ്കീർത്തനം 147 ആമുഖ പഠനമാണ് ശ്രവിച്ചത്. അവതരണം ഫാദർ വില്യം നെല്ലിക്കൽ. അടുത്തയാഴ്ചയിലും സങ്കീർത്തനം 147 ആമുഖ പഠനം തുടരാം.